2021 മെയ് 25 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കൊമ്പും തുമ്പിയും പങ്ക്തിയിൽ ഭാസി പാങ്ങിൽ എഴുതുന്നു. കോവിഡിനിടയിൽ തദ്ദേശ പോര്, കോവിഡിന് പിന്നാലെ ബ്ലാക്ക് ഫംഗസ്, ഡെങ്കി, മറ്റ് പകർച്ചവ്യാധികൾ, പെരുമഴ, കടലേറ്റം, അങ്ങനെ ഒന്നൊന്നായി മനുഷ്യരെ വേട്ടയാടുമ്പോൾ രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭം തേടിയുള്ള പരക്കമ്പാച്ചിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ RRTകളിലാണ് ഈ രാഷ്ട്രീയ കളിയും പോരുകളും. ലോക്ഡൌൺ കാലത്താണ് അങ്കക്കലികൾ പുറത്തുവന്നത്. അടച്ചുപൂട്ടലിന്റെ കാലത്ത് ചെറുകിട വ്യാപാരികളും ദിവസക്കൂലിക്കാരായ തൊഴിലാളികളും നേരിടുന്ന ആഘാതം കുറയ്ക്കാൻ നടപടികൾ പോലുമായില്ല. പ്രത്യേക സാമ്പത്തിക കടാശ്വാസ പദ്ധതികളോ സഹായങ്ങളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ RRTകൾ വഴി നിത്യോപയോഗ സാധനങ്ങളോ പലയിടത്തും ലഭ്യമാകുന്നില്ല. തൊഴിൽ നഷ്ടവും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടുന്ന തൊഴിലാളികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന് ആവശ്യമുയരുമ്പോൾ അതെല്ലാം ആര് ഗൌനിക്കാൻ? ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും കടകമ്പോളങ്ങൾ നിശ്ചിത ദിവസങ്ങളിൽ തുറക്കാൻ അനുമതിയുണ്ടെങ്കിലും ജനങ്ങൾ പുറത്തിറങ്ങാത്തതിനാൽ കച്ചവടം നടക്കുന്നില്ല. ഹോം ഡെലിവറിക്കും ഇവർക്ക് കഴിയുന്നില്ല. നഗരത്തിലെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അരി, പലചരക്ക്, പച്ചക്കറി സാധനങ്ങൾ നഗരത്തിന് പുറത്തിറക്കി വ്യാപാരം തുടങ്ങിയതോടെ നിത്യോപയോഗ സാധനങ്ങളും നഗരത്തിൽ കിട്ടാതായി. അതിനിടയിലാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം പഴിചാരി പഞ്ചായത്തുകളിലും മറ്റും ജനപ്രതിനിധികളുടെ പോര്. ആനുകൂല്യങ്ങളും വാക്സീനും ചികിത്സാ വിവരങ്ങളും ഭക്ഷ്യവസ്തുക്കളും ലഭിക്കാതെ നിരവധി തൊഴിലാളി കുടുംബങ്ങളാണ് ഇതിനിടെ നട്ടം തിരിയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ പച്ചക്കറി കിറ്റുകളും ഭക്ഷ്യസാധനങ്ങളും എത്തുന്നുമുണ്ട്. അതെല്ലാം പാർട്ടികളുടെ പേരിലാണെന്ന് മാത്രം. അവരവരുടെ പാർട്ടിക്കാർക്ക് മാത്രം എല്ലാ സൌകര്യങ്ങളും നൽകുകയും പാർട്ടിയുടെ നോമിനികളെ മാത്രം RRTകളിൽ നിയോഗിക്കുകയും ചെയ്യുന്നുവെന്നാണ് വ്യാപകമായ പരാതി. RRT നിയമനത്തിലുൾപ്പെടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനത്തിനെതിരെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരുടെ ചേംബറിന് മുന്നിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രതിപക്ഷ ജനപ്രതിനിധികൾ വായ് മൂടിക്കെട്ടി പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വാർഡുകളിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സന്നദ്ധതയുള്ള സാമൂഹിക പ്രവർത്തകർക്ക് രാഷ്ട്രീയമില്ലാതെ RRT കാർഡ് നൽകണം എന്നാവശ്യപ്പെട്ട് DCC കളക്ടർക്ക് കത്തും നൽകി. RRTമാരെ നിയമിക്കുന്നതിൽ ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ വിവേചനം തുടരുകയാണെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും കോൺഗ്രസ് രാഷ്ട്രീയം നോക്കാതെ സർക്കാരുകളോട് സഹകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ സർക്കാർ കോൺഗ്രസിനോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണെന്നുമാണ് DCC പ്രസിഡന്റിന്റെ ആരോപണം. അതേസമയം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് ധനകാര്യമന്ത്രിക്ക് നിവേദനം നൽകുകയാണ് ഭാരതീയ വാണിജ്യ വ്യവസായ സമിതി. പേരിനൊരു RRT. ട്രിപ്പിൾ ലോക്ഡൌണിൽ ജനങ്ങൾക്ക് ഏറെ സഹായകമാകേണ്ട വാർഡ് തലത്തിലുള്ള സമിതിയായ RRT പലയിടങ്ങളിലും പേരിന് മാത്രമായിരുന്നു. RRT അംഗങ്ങൾ വഴി മാത്രമേ വീടുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ളവ എത്തിക്കാനാവൂ എന്നും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും RRTയുടെ സേവനം ജനങ്ങൾക്ക് ലഭ്യമായില്ല. ഭരണകൂടം പുറത്തിറക്കിയ നിർദ്ദേശം ഇടതുപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആരോപിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDF അംഗങ്ങൾ നിഷ്ക്രിയരായപ്പോൾ സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞ UDF പ്രതിനിധികളെ LDF അടുപ്പിച്ചില്ലെന്നും പരാതിയുയർന്നു. പഞ്ചായത്തുകൾ ഉടൻ വാർഡുതല സമിതികൾ രൂപീകരിക്കണമെന്നും വീടുകൾ സന്ദർശിച്ച് സമിതി വിവരങ്ങൾ ശേഖരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി നൽകിയിരുന്നു. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വാർഡുതല സമിതി നിരീക്ഷിക്കേണ്ടതുണ്ട്. വാർഡുതല നിരീക്ഷണ സമിതി വീടുകൾ സന്ദർശിച്ച് കോവിഡ് വ്യാപനത്തെക്കുറിച്ച് പൊതുവായ വിലയിരുത്തൽ നടത്തുകയും ചെയ്യണം. രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ നില മനസ്സിലാക്കി അതത് പഞ്ചായത്ത് തലത്തിൽ പരമാവധി എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കി ചെയ്യാൻ പഞ്ചായത്തുകളാണ് മുൻകൈയെടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിന്റെയോ ഭരണകൂടത്തിന്റെയോ സഹായം ആവശ്യമുള്ള പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പലയിടങ്ങളിലും RRT നോക്കുകുത്തികളാവുകയായിരുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല. RRTകൾക്ക് PPE കിറ്റ്, കൈയുറകൾ, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയവ ലഭ്യമാകുന്നില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. വാക്സിനേഷൻ പ്രവർത്തനം സംബന്ധിച്ച് ക്രമീകരണമുണ്ടാക്കുകയും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്യുന്നതിനു വേണ്ട സഹായവും പാലിക്കേണ്ട നടപടിക്രമങ്ങളും ചെയ്യേണ്ടതും വാർഡുതല സമിതികളാണ്. വാക്സിനേഷൻ വാർഡുതല സമിതിയിലെ അംഗങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുകയും വേണം. എന്നാൽ ഇതൊന്നും നടപ്പാകുന്നില്ലെന്നാണ് പരാതി. പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ രംഗത്തുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയോ ആംബുലൻസിന് പകരം ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. വാക്സിനേഷൻ ചെയ്യിക്കുന്നതിലും RRT അംഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണമുയർന്നു. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കാൻ തുടക്കത്തിലെ ശ്രമിച്ചില്ലെന്നും പരാതിയുണ്ട്. കൂനിൽ കുരുവായി കുഴൽപ്പണം. LDF, UDF ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ കുഴൽപ്പണ കവർച്ചാ കേസിൽ നട്ടം തിരിയുകയാണ് BJP. തർക്കങ്ങളിൽപ്പെട്ട് ഉഴലുകയായിരുന്ന ജില്ലാ നേതൃത്വത്തിന് ഇത് കൂനിലെ കുരുവായി. കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ സംസ്ഥാന നേതാക്കൾ പോലീസ് ക്ലബ്ബിൽ നിശ്ചയിച്ചിരുന്ന ചോദ്യം ചെയ്യലിന് ഹാജരായുമില്ല. ഇരുവരും അസൌകര്യം അറിയിച്ചതിനാൽ 2 ദിവസത്തെ സാവകാശം അന്വേഷണ സംഘം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കാറിൽ 3.5 കോടി ഉണ്ടായിരുന്നെന്നും ആലപ്പുഴ സ്വദേശി കർത്തയ്ക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശമെന്നും RSS പ്രവർത്തകൻ ധർമ്മരാജൻ, യുവമോർച്ച മുൻ ട്രഷറർ സുനിൽ നായിക്ക് എന്നിവരിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ BJP സംസ്ഥാന നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പണം വന്നത് കർണാടകയിലെ BJP ബന്ധമുള്ള കേന്ദ്രത്തിൽ നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ട്. April 3 പുലർച്ചെയാണ് വാഹനാപകടമുണ്ടാക്കി കൊടകരയിൽ വെച്ച് കാറിലുണ്ടായിരുന്ന പണം കവർന്നത്. 19 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പണം തട്ടാനുള്ള നീക്കം ജില്ലാ നേതാക്കളിൽ ചിലർ അറിഞ്ഞിരുന്നുവെന്ന വിവരം പുറത്തുവന്നതോടെ ജില്ലയിൽ പടലപ്പിണക്കം തുടങ്ങി. 3 നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ RSSനും അമർഷമുണ്ട്. വിഷയത്തിൽ RSS ഇടപെട്ടേക്കും. ഭാരവാഹികളെ മാറ്റി മുഖം രക്ഷിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നതോടെ പാർട്ടി പ്രതിസന്ധിയിലായി.